ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
കർമ്മഫലത്തിലുള്ള ഏഷനാണെങ്കിൽ അതിനെ പ്രാപിക്കും, ആത്മപ്രാപ്തിക്കുള്ള ഏഷനാണെങ്കിൽ അതിനെ പ്രാപിക്കും. കൃഷ്ണൻ ഇഷ്ടമതി ബ്രഹ്മചര്യം, അതുകൊണ്ട് എന്താണ് ഇഷ്ടവും ബ്രഹ്മചര്യമാണ്. അങ്ങനെ ഓരോന്നിനെയും പറയും. അഥ തത്രായണം ഇത്യാചക്ഷതേ ബ്രഹ്മചര്യമേവ തത് ബ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണേവ്രഹ്മചര്യേണ പറയും. സത്രായണം അതും ബ്രഹ്മചര്യം തന്നെ. സദ പരസ്മാദാത്മന ആത്മസംരക്ഷണം, ആത്മരക്ഷ എന്ന് പറയുന്നു, അതും ബ്രഹ്മചര്യമാണ്. കാരണം ബ്രഹ്മചര്യത്തിലൂടെയാണ് ആത്മരക്ഷ സംഭവിക്കുന്നത്. ബ്രഹ്മചര്യമാണ് ആത്മാവിനെ രക്ഷിക്കുന്നത്, സ്വസ്വരൂപത്തെ രക്ഷിക്കുന്നത്, ഈ സംസാരത്തിൽ നിന്ന് മുക്തമാക്കുന്നത് ബ്രഹ്മചര്യമാണ്. സത്രായണം എന്ന് പറയുന്നു, അത് സത്രായണ ശബ്ദവും ബ്രഹ്മചര്യമോ അത് മൗനമിത്യാജിഷ്ഠ എടുത്ത് പറയും. മൗനം എന്ന് പറയുന്നു ബ്രഹ്മചര്യമോ, മൗനമിത്യാജിഷ്ഠ ആചക്ഷത ബ്രഹ്മചര്യമോ. തദ്ബ്രഹ്മചര്യ നൈവ സാധനേന യുക്തസ്സൻ ആത്മാന ശാസ്ത്രാചാര്യേഭ്യ അന്വിദ്യ പശ്ചാത്മനതി ധ്യായതി. ധ്യാനത്തിനും ബ്രഹ്മചര്യം ആവശ്യമാണ്. ബ്രഹ്മചര്യ നൈവ സാധന യുക്തസ്സൻ, ബ്രഹ്മചര്യമാകുന്ന സാധനത്തോടു കൂടിയവനായി ആത്മാന ശാസ്ത്രാചാര്യേഭ്യ അന്വിദ്യ പശ്ചാത്മനസി ധ്യായതി. ആത്മസ്വരൂപത്തെ ശാസ്ത്ര ആചാര്യന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ധ്യാനിക്കുന്നു. ഉപാസനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന് ബ്രഹ്മചര്യ സാധനം ആവശ്യമാണ്. അങ്ങ് മനസ്സ് വിക്ഷിപ്തമായ വിഷയങ്ങളിലേക്ക് പോകും. അതോ മൗന ശബ്ദമോ ബ്രഹ്മചര്യമോ, അതുകൊണ്ട് മൗനം എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്. മൗനമായിരുന്നു ധ്യാനിക്കുന്നു എന്ന് പറയും, അതും ബ്രഹ്മചര്യമാണ്. ഇവിടെ പറഞ്ഞു എന്താണ്, എന്ത് മൗനം ഇത്യാശിഷ്ടത ബ്രഹ്മചര്യമോ. മൗനം എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്. ഇവിടെ മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ട ധ്യാനം, ധ്യാനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ട മനതേ. ധ്യാനം മിണ്ടാതിരിക്കുന്നില്ല, ധ്യാനത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, മനനം അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ പ്രത്യേക പ്രവാഹം, സ്വജാതീയ പ്രത്യേക പ്രവാഹം. അതുകൊണ്ട് അതും ബ്രഹ്മചര്യമാണ്. ഇപ്പോ മൗന ശബ്ദം അഭി ബ്രഹ്മചര്യമേവ. ബ്രഹ്മചര്യത്തിന്റെ വിപുലമായ അർത്ഥം പറയും, സത്രായണം. ബ്രഹ്മചര്യത്തിലൂടെ തന്നെ രക്ഷിക്കുന്നു ജീവൻ. ഈ സംസാരത്തിൽ പെട്ടുലയാതെ ആ ജീവന്റെ സ്വരൂപം അത് സൂക്ഷിക്കുന്നു, കാത്തു സൂക്ഷിക്കുന്നു. അത് സത്രായണം. അതുകൊണ്ട് അതും ബ്രഹ്മചര്യമാണ്. ആത്മരക്ഷ അതും ബ്രഹ്മചര്യമാണ്. ശിവം മൗനം, ആത്മമനനം അതും ബ്രഹ്മചര്യമാണ്. എങ്ങനെ എങ്ങനെയെങ്കിലും പോലെ ശാസ്ത്രാചാര്യ ശാസ്ത്രാചാര്യന്റെ ഉപദേശം അനുസരിച്ചുള്ള ആത്മമനനം അത് ബ്രഹ്മചര്യമാണ്. ഇപ്പോൾ മൗന ശബ്ദമൊക്കെ ബ്രഹ്മചര്യമേ. അതുകൊണ്ട് ആ മനന്റെ രൂപത്തിലുള്ള മൗനവും ബ്രഹ്മചര്യമാണ്. അതായത് അനാശകായനം ഇത്യാജക്ഷതി ബ്രഹ്മചര്യമേവ തത് യക്ഷക്യാത്മാ ന പശ്യതി യം ബ്രഹ്മചര്യേണ അനുവിന്ദതേ. അതയത് അരണ്യായനം ഇത്യാജക്ഷതി ബ്രഹ്മചര്യമേവ തത് തദരസ്ഥ വൈ നശ്ച അർണവ ബ്രഹ്മലോകേ തൃതീയസ്യാം ഇതോ ദിവി தைரம் மதீயம் தரஹ ததஸ்யுத்தஹ சோமவனஹ ததபராஜிதாபோஹு பிரம்மணஹ பிரபுவம் மிதம் ஹிரண்யம். அதயது அநாசகாயனம் இத்தியாஜிஷதே பிரம்மஜரியமேவ எம் ஆத்மானம் பிரம்மஜரியேனா அனுவிந்ததே ச ஏஷக்கியாத்மா பிரம்மச்சரிய சாதனவது ந நசித்யதோ அனசனாத். அநாசக என்னமோ பிரம்மச்சரியமேவ தபஸ்ஸினு சூச்சிப்பிச்சு பரையும் ഭക്ഷണം കഴിക്കാതിരിക്കുക. അനാശകായനം ബ്രഹ്മചര്യത്തിന്റെ ഒരു ഭാഗമായി വരുന്ന തപസ്, ബ്രഹ്മചര്യം ഒരു തപസ്. ആത്മാനം ബ്രഹ്മചര്യണ അനുവിന്ദതേ, അതും ബ്രഹ്മചര്യം കൊണ്ട് നേടുന്നു. ഏഷാത്മാ ബ്രഹ്മചര്യ സാധനവത്തു നശ്യത്തി, ആ ബ്രഹ്മചര്യമുള്ളവനെ സംബന്ധിച്ച് നശിക്കുന്നില്ല. തദ്ദേശയ്ക്ക് ആത്മാ നശ്യത്തി, സാധനമുള്ളവനെ സംബന്ധിച്ച് അവൻ ബ്രഹ്മത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല, അതാണ് അതിന്റെ നാശം. അനശനാ അനാശകായനമപി ബ്രഹ്മചര്യ ഏവ, അതുകൊണ്ട് അതും ബ്രഹ്മചര്യമാണ്. അതായത് അരണ്യായനം ഇത്യാജക്ഷതേ ബ്രഹ്മചര്യമേവ. അരണ്യായനം എന്താണ് അരണ്യായനം എന്ന് പറഞ്ഞാൽ പച്ചാർത്ഥം മനത്തിൽ വസിക്കുക എന്നുള്ളതാണ് ഇവിടെ അതല്ല പറയുന്നത്. അരണ്യശബ്ദയോർ അര അർണവയോർ ബ്രഹ്മചര്യവതോ യത് അരണ്യായനം ബ്രഹ്മചര്യം. അര അരണ്യ ശബ്ദം, അർണവ ശബ്ദവും അരണ്യശബ്ദയോർ അർണവയോ ആ രണ്യമാണ് രണ്ടെണ്ണം. അർണവം ബ്രഹ്മചര്യവതോ ഇത് അയന അരണ്യായനം ആ രണ്യ അർണവ പറയുന്നു. ഇത് അരണ്യായനം ഇത്യാജിച്ചതേ അരണ്യോർ അര അർണവയോർ ആ അർണ എന്ന് പറഞ്ഞു. അത് ശ്രുതി എന്ന് പറയുന്നതാണ്. ഇവിടെ പറയുന്നു അരണ്യായന വിദ്യാശ്യത്തെ ബ്രഹ്മചര്യം അരസ്തഹവൈ ന്യസ്ത അരണ്യ രണ്ട് കാര്യത്തിൽ പറയുന്നു. അരണ്യ അരണ്യ ആയന അരണ്യ രണ്ടെണ്ണം. ജ്ഞാനാദ്യജ്ഞ ഏഷനാദിഷ്ടായണ തത്രായണം മനനാദ് മൗനം അനശനാദ് അനാശകനായനം അരണ്യോർഗമനാദ് അരണ്യായനം ബ്രഹ്മചര്യം പരമം ജ്ഞാനസ്യ സഹകാരി കാരണ സാധനം ഇത്യതോ ബ്രഹ്മവിദ യത്നതോ രക്ഷണീയം ഇത്യർത്ഥ. ജ്ഞാനാദ്യജ്ഞ നേരത്തെ പറഞ്ഞു, യജ്ഞൻ തന്നെയാണ് ബ്രഹ്മ. ഏഷണാദിഷ്ടം ഏഷനുള്ളതുകൊണ്ട് ഇഷ്ടം തന്നെയാണ് ബ്രഹ്മചര്യം. സതത്രാണ തത്രായണമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. സത്തിനെ ത്രാണം ചെയ്യുന്നുണ്ട്, ആത്മാവിനെ ത്രാണം ചെയ്യുന്നുണ്ട്. മനനാദ് മൗനം ചിന്തിക്കുന്നുണ്ട്, അതിനെ മൗനം എന്ന് പറഞ്ഞു. അനശനാ അന്നം കഴിക്കാതിരിക്കുക. അച്ഛന അനശനാ അനാശകായനം. അടുത്ത് അരണ്യോർ ഗമനാ, അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് പറയാം മനത്തിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അരണ്യ രണ്ടു കൊടുക്കുക. അരണ്യായനം അരണ്യായനം എന്ന് പറയും. അരണ്യായി വയ്ക്കാൻ എന്താണ് പുരുഷാർത്ഥ സാധന ഈ സ്തുതത്വം, ഇതെല്ലാം പുരുഷാർത്ഥ സാധനങ്ങളാണ്. അതുകൊണ്ട് സ്തുതിച്ചിരിക്കുന്നുണ്ട്. ബ്രഹ്മചര്യം പരമജ്ഞാനത്തെ സഹകാരി കാരണം സാധനം, അതുകൊണ്ട് ബ്രഹ്മചര്യമാണ് ജ്ഞാനത്തിന്റെ സഹകാരി കാരണം, ഏറ്റവും മുഖ്യമായ സഹകാരി കാരണം, അതാണ് സാധനം. ഇത്യതോ ബ്രഹ്മവിധായതോ രക്ഷണീയം. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനി വളരെ പരിശ്രമിച്ചാലും ശരി ബ്രഹ്മത്തെ രക്ഷിക്കും, ബ്രഹ്മചര്യത്തെ രക്ഷിക്കണം. യത്നതോ തദ്രക്ഷണീയം, ബ്രഹ്മചര്യം രക്ഷിക്കണം. സന്യാസം വേണം, ഗൃഹസ്ഥധർമ്മത്തെ ഉപേക്ഷിക്കണം, സ്ത്രീസംഗത്തെ ഉപേക്ഷിക്കണം, സന്യാസ നിഷ്ഠയിലിരിക്കണം. ഇതാണ് ഭാഷകാരന്റെ മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യത്തെ രക്ഷിക്കണം. അപ്പൊ തത്ര ഹി ബ്രഹ്മലോകി അരസ്തഹവൈ പ്രസിദ്ധവും നിശ്ച അർണവും സമുദ്രവും. ആ ബ്രഹ്മലോകം, ആദിദൈവികമായ ബ്രഹ്മലോകത്തിന്റെ കാര്യം പറയുകയാണ്. അവിടെ എന്തുണ്ട്? അരസ്ത നിശ്ച രണ്ടും, അർണവും സമുദ്രവും. സമുദ്രപമേ സരസി, അവിടെ ഒരു സരസുണ്ട്, സമുദ്രം പോലത്തെ ഒരു വലിയ തടാകമുണ്ട്. തൃതീയസ്യ അനുഭവം, ഇത് ഭൂലോകം, അടുത്ത ഭൂലോകം, അതിനപ്പുറമുണ്ട് മൂന്നാം ലോകം, സ്വർഗം എന്ന് പറയുന്നത് അത് തന്നെ. ഭൂവും അന്തരീക്ഷം അപേക്ഷ, ഈ ഭൂലോകവും ഈ അന്തരീക്ഷവും കടന്ന് മൂന്നാമതൊരു ലോകമുണ്ട്. തൃതീയ ദ്യോഹൂത്തസ്യാം തൃതീയസ്യാം, ആ മൂന്നാമത്തെ ലോകം. ഇതോ അസ്മാ ലോകാ ആരഭ്യ ഗണ്യമാന, ഇവിടെ നിന്ന് നോക്കുക, ഇത് ഭൂ, അടുത്ത് ഭൂ, അതിന്റെ അടുത്ത് വരുന്നത് ലോകം, അന്തരിച്ച ലോകം. അവിടെ ഉണ്ട് ഒരു സരസുണ്ട്, തടാകമുണ്ട്. അവിടെ ഇങ്ങനെ തടാകം, ഭൂമിയിലല്ലേ തടാകമുണ്ട്, അവിടെയുണ്ട് തടാകം എന്ന് പറയുന്നു. അതിന് അവസാനം ചോദിക്കുക, അത് എന്ത് തടാകമാണ്? ഇതുപോലെ തടാകം എന്ന് പറഞ്ഞാൽ ഇത് പാർത്ഥിവമാണോ, അതോ ആപ്യമാണോ, ജലമയമാണോ? അതൊന്നുമല്ല, അത് നമ്മുടെ ഉള്ളിലുള്ള തടാകമാണ്. ഇപ്പുറമേ കാണുന്നത് പോലെയല്ല. ആത്മാ ലോക ആരഭ്യ ഗണ്യമാനായ, ഇവിടെ നിന്ന് എണ്ണി നോക്കുക, ഒന്ന് രണ്ട് മൂന്ന്, മൂന്നാമത്തെ ലോകത്തിന്. തത്രൈവ ച ഐരം ഇര, ഇര അന്നം തന്ന ഐരോ മണ്ഡത്തേന പൂർണ്ണം, ഐരം മതീയം തദുപയോഗിനാം മതകരം ഹർഷോത്പാദകം സരഹ പറയുന്നു. അവിടെ ഒരു സരസുണ്ട്. ആ സരസിന്റെ പ്രത്യേകത എന്താണോ, ഇര എന്ന് വെച്ച അന്ന, തന്മയ ഐരോ മണ്ഡ, അതിൽ നിന്നുണ്ടാകുന്ന അന്നത്തിൽ നിന്നുണ്ടാകുന്ന മതിപ്പിക്കുന്ന സാധനം, അന്നത്തിൽ നിന്നുണ്ടാകുന്ന മതിപ്പിക്കുന്ന സാധനം എന്താണ്? വാറ്റിയെടുക്കുന്ന സാധനം അതാണ്. അതുപോലെ ഒരു സാധനം അതല്ല, അത് വേണമെങ്കിൽ അവിടെ പോകേണ്ട കാര്യമില്ല. അതുപോലെ ആനന്ദത്തെ ഉണ്ടാക്കുന്ന അമൃതം എന്നൊക്കെ പറയുന്നില്ല, അങ്ങനൊരു സാധനമുണ്ട്. ഐരോ മണ്ഡഹത്തേന പൂർണ്ണം, അത് നിറഞ്ഞ ഐരം മതീയം, അത് നിറഞ്ഞ ഒരു തടാകമുണ്ട് അവിടെ ആ ബ്രഹ്മലോകത്തിന്. എന്താ തദുപയോഗിനം മതകരം, അതുപയോഗിക്കുന്നവർക്ക് മതത്തെ ഉണ്ടാക്കുന്നത്. ഏതുപയോഗിച്ചാലാണ് മതത്തെ ഉണ്ടാക്കുന്നത്? അതിനെ കുറിച്ചല്ല പറയുന്നു. ഹർഷോത്പാദക, ആനന്ദത്തെ ഉണ്ടാക്കുന്ന ഒരു തരസം. എപ്പോഴും അങ്ങനെ എവിടെ പോയാൽ അത് കുടിച്ച് ഇങ്ങനെ മതിച്ചിരിക്കും. ഇതുകൊണ്ടാണ് സ്വാമിമാരൊക്കെ കഞ്ചാവൊക്കെ അടിക്കുന്നത്, ഇതൊക്കെ കേട്ടിട്ടാണ്. അങ്ങനെ ഒരു തടാകമുണ്ട് അവിടെ, ഇങ്ങനെ അമൃതം ഒഴുകുന്നുണ്ട്, സോമരസം ഒഴുകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ആനന്ദിപ്പിക്കുന്ന ഒന്നുണ്ട്, ആലങ്കാരികമായ ഭാഷയിൽ പറയുകയാണ്. പിന്നെ മറ്റൊന്നുമുണ്ട്, മനുഷ്യന് ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ ഒരു മതത്തിലിരിക്കുക, ആനന്ദത്തിൽ ഇരിക്കുക, അതിനനുസരിച്ച് പറയും. അങ്ങനെ ഇതൊക്കെ സ്തുതിപരമായി പറയുകയാണ്. തത്രയും അശ്വത്ഥവൃക്ഷം, അവിടെ അശ്വത്ഥവൃക്ഷമുണ്ട്. സോമ സവനോ നാമത, സോമ സവനോ എന്നാ അതിന്റെ പേര്. സോമാമൃതം തൻ നിസ്രവോ അമൃതസ്രവ ഇതിവ, അതിൽ നിന്നിങ്ങനെ അമൃതം സ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുടിക്കാം, അവിടെ ആനന്ദിക്കാം. ഇതൊക്കെ ആലങ്കാരിക ഭാഷ. ഇവിടെയെല്ലാം ആനന്ദം എന്ന് പറയുന്നത് ആ ബ്രഹ്മസ്വരൂപം തന്നെ, അവിടുത്തെ ഈ രസം എന്ന് പറയുന്നത് സ്വന്തം മനസ്സ് തന്നെ, അവിടുത്തെ ഈ മതിപ്പിക്കുന്ന സാധനം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ആ തരത്തിലൊക്കെ അതിന്റെ താത്വികമായ അർത്ഥത്തെ മനസ്സിലാക്കുന്നു. തത്രയുഞ്ച ബ്രഹ്മലോകെ ബ്രഹ്മചര്യ സാധന രഹിതൈഹി ബ്രഹ്മചര്യ സാധന വദ്ധ്യോ അന്യർണ ജീയതേ ഇത്യപരാജിതാനാമ പൂഹു പുരി ബ്രഹ്മണോ ഹിരണ്യഗർഭസ്യ പറയുന്നു. ഈ ബ്രഹ്മലോകം എന്ന് പറയുന്ന അവിടെ ഹിരണ്യഗർഭന്റെ നഗരമാണ്, അത് കീഴടക്കണമെങ്കിൽ ബ്രഹ്മചര്യം വേണം, ബ്രഹ്മചര്യം ഇല്ലാത്ത മഹാഭാരതത്തിലും പറയുന്നത്. ഇക്കാര്യത്തെ സൂര്യമണ്ഡല ഭേദികളായി രണ്ടുപേരും പരിഭ്രാട് യോഗ യുക്തശ്ച യോഗയുക്തനായ പരിഭ്രാട് എന്നുവെച്ചാൽ ബ്രഹ്മചര്യ സാധനം അനുഷ്ഠിക്കുന്ന പരിഭ്രാജകനും ഇവിടെ എത്തിച്ചാലോ ഇവിടെ ഈ ബ്രഹ്മലോകത്തിൽ പറയുന്നു. ഇത് അഹരഹ പ്രതിദിനം എത്തിച്ചേരുന്ന ബ്രഹ്മലോകമാണ്. പക്ഷെ എന്നാലും അവിടെ എത്തിച്ചേർന്ന ഈ പറയുന്ന വിദ്യയില്ല, അവിടുത്തെ തരസില്ല, അത് കുടിച്ച് ഹർഷ മതോന്മത്തനാകാനൊന്നും പറ്റുന്നില്ല. അതിന് ഉപാസന വേണം, അതിന്റെ ഫലം വേണം. ബ്രഹ്മണ സപ്രഭുണ വിശേഷേണ മിതം നിർമ്മിതം. ഇത് ആരാണ്? ആ ബ്രഹ്മ പ്രഭു നിർമ്മിച്ച ഉപാസന ചെയ്ത് ചെല്ലുന്നവർക്ക് അവിടെ ആനന്ദിക്കാൻ വേണ്ടി. ഹിരൺമയം സുവർണം പ്രഭു വിമിതം മണ്ഡപം. അതെന്താണ്? സുവർണമയമായ, അതായത് മനുഷ്യന് ഏതിലൊക്കെയാണ് പ്രലോഭനം ഉണ്ടാകുന്നത് അതിനെല്ലാം പറയുന്നു. കാമത്തിൽ പ്രലോഭനം ഉണ്ടാകും, സ്വർണത്തിൽ പ്രലോഭനം ഉണ്ടാകും, സുവർണം, പിന്നെ ഇതിന് കള്ളിൽ പ്രലോഭനം ഉണ്ടാകും. അതിനോടൊക്കെ താരതമ്യപ്പെടുത്തി പറയുക, അതൊക്കെ അവിടെയും കിട്ടും, നിങ്ങൾ ഇവിടെ ഇത് ഉപാസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങോട്ട് പോകത്തുള്ളൂ. ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ ഉണ്ട്. അതുപോലെ അതിന്റെ ഭാഷ ഉപയോഗിച്ച് പറയുന്നു, താല്പര്യം വേറെയാണ്. കാരണം ഇത് പറയുന്നത് ആധ്യാത്മികമായി പ്രതിദിനം എത്തിച്ചേരുന്ന ബ്രഹ്മലോകത്തെ കുറിച്ച് വർണ്ണിക്കുക. ഉപാസന ചെയ്താൽ അവിടെ തന്നെ എത്തിച്ചേരാം, പക്ഷെ അവിടെ വേറെയാണ്. ഉപാസകൻ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു, ക്രമമുക്തി പോകുന്ന വഴി ഇനി അടുത്ത് പറയും. ലൗകികമായ വിഷയബോധങ്ങളിൽ മുഴുകിടക്കുന്ന മനുഷ്യനോട് ഇത്തരം തത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവന് മനസ്സിലാകുന്ന ഭാഷയെ പറയും. അതുകൊണ്ട് ഈ രീതിയിലൊക്കെ ഇതിനെ വർണ്ണിക്കുന്നു. അർണവു ബ്രഹ്മലോകെ ബ്രഹ്മചര്യേണ അനുവിന്ദന്തി തേഷാമേവ ഏഷ ബ്രഹ്മലോക തേഷാം സർവേഷു ലോകേഷു കാമചാരോ ഭവതി തത്രൈവ ബ്രഹ്മലോക ഏതാ അർണവോ ആരണ്യാഖ്യോക്തോ ബ്രഹ്മചര്യേണ സാധനേന അനുവിന്ദന്തി. ആരാണോ ഈ ബ്രഹ്മലോകത്തെ എത്തിച്ചേരുന്നു ബ്രഹ്മചര്യം കൊണ്ട്, ഏതേഷാമേവ ഏഷയോ വ്യാഖ്യാതോ ബ്രഹ്മലോക, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മലോകത്തോട് വ്യാഖ്യാനിച്ചത്. തേഷാഞ്ച ബ്രഹ്മചര്യ സാധനവതാം ബ്രഹ്മവിദാം തേഷ സർവേഷു ലോകേഷു കാമചാരോ ഭവതി. അതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ നന്യേഷാം അബ്രഹ്മചര്യപരാണാം ബാഹ്യവിഷയ ആസക്ത ബുദ്ധീനാം കഥാചിതപി. അതിന്റെ അതാണ് ഇത്രയും ഇതിനെ ഇങ്ങനെ വർണ്ണിച്ചതിന് കാരണം ബാഹ്യവിഷയ ആസക്ത ബുദ്ധികളായ ജീവന്മാർ ഇതിലൊക്കെയാണ് താല്പര്യം. അവർക്കും മതം ഉണ്ടാവണം, അവർക്കും സ്വർണം വേണം, മണ്ഡപം വേണം, സ്വർഗത്ത് പോകണം, ഇതൊക്കെയാണ്. പക്ഷെ ഇത് സാധിക്കത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അബ്രഹ്മചര്യപരാണ് അബ്രഹ്മചര്യം അനുഷ്ഠിക്കാത്തവന് ഉപാസകന് ഇതൊന്നും സാധിക്കത്തില്ല. എന്തുകൊണ്ട്? ബാഹ്യവിഷയ ആസക്ത ബുദ്ധീനാം നത്വത്രാത്വം ഇന്ദ്രത്വം വരുണ ഇത്യാദിഭർ യഥാ കശ്യ സ്തുയതേ മഹാർഹ ഏവം ഇഷ്ടാദിവി ശബ്ദേന്ന സ്ത്രീയാദി വിഷയ തൃഷ്ണാനുമൂർത്തി മാത്രം സ്തുത്യർഹ കിംതഹി ജ്ഞാനത്തെ മോക്ഷ സാധനത്വ തദൈവ ഇഷ്ടാദിവി സ്തുയതേ ഇതി കേചിത്. പറയുന്നു നന്വത്ര ത്വമിന്ദ്രസ്ത്വം വരുണ ഇത്യാദികൾ യഥാ കത്യസ്തുയതേ. സാധാരണ രാജാവിനെയും മറ്റും അവിടെ വൈതാളികന്മാരെ സ്തുതിക്കാറുണ്ട്. എന്താണ്? നീയാണ് ഇന്ദ്രൻ, നീയാണ് വരുണൻ, നീയാണ് ദേവൻ, നീ എന്ന് ചക്രവർത്തിയെ സ്തുതിക്കുന്നു. അതുപോലെ മഹാർഹയേവ ഇഷ്ടാദിഭി ശബ്ദേഹി. അതുപോലെ അങ്ങനെ പൂജനീയനായ ഒരാളെ സ്തുതിക്കുകയാണിത്. സ്ത്രീയാദി വിഷയ തൃഷ്ണ നിവൃത്തി മാത്രം സ്തുത്യർഹം. അതുകൊണ്ട് സ്ത്രീയാദി വിഷയ തൃഷ്ണ നിവൃത്തിയല്ല ഇവിടെ സ്തുതിക്കുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞ ഇവിടെ ബ്രഹ്മചര്യത്തിനൊന്നും പ്രാധാന്യമില്ല. ഗാർഹസ്ഥത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, ഭാര്യ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, ജ്ഞാനം മതി എന്ന് പറയുന്നവരുണ്ടല്ലോ, അവർക്ക് സമാധാനം പറയണം. കിന്തർഹി ജ്ഞാനത്തെ മോക്ഷസാധനത്വ തദൈവ ഇഷ്ടാദിവി സ്തുയതേ. അങ്ങനെ പറയുന്നു, ജ്ഞാനമാണ് മോക്ഷസാധനം, അതിനെ സ്തുതിക്കുകയാണ് എന്ന് ചിലത് പറയുന്നു. കാരണം ബ്രഹ്മചര്യം ബ്രഹ്മചര്യമൊന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ചിലർക്ക് ഇഷ്ടമില്ല. അവർ പറയുന്നത് ബ്രഹ്മചര്യത്തെ സ്തുതിക്കുന്നതല്ല. പിന്നെന്താണ്? രാജാവിനെ സ്തുതിക്കുന്നുണ്ട്, ഇന്ദ്രനാണ് ചന്ദ്രനാണെന്നൊക്കെ. രാജാവ് ഇന്ദ്രനായതുകൊണ്ടാണോ? അല്ല. എന്നാലും അങ്ങനെ സ്തുതിക്കുന്നു സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതുപോലെ ഇവിടെ ജ്ഞാനത്തെ സ്തുതിക്കുകയാണ്. ജ്ഞാനമാണ് പ്രധാനപ്പെട്ടത്. ബ്രഹ്മചര്യം എങ്ങനെ ജീവിച്ചാലും മതി, ജ്ഞാനം നേടിയാൽ മതി എന്ന് ചിലത് പറയാറുണ്ടല്ലോ. ഈ അദ്വൈതം തന്നെ ഗൃഹസ്ഥന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അവരങ്ങനെ വ്യാഖ്യാനിക്കും. അതുപോലെ ബ്രഹ്മചര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഭാര്യയും മക്കളും ഒക്കെ ആയിരുന്നാലും ശരി ജ്ഞാനം നേടാം എന്ന് പറയും. എന്തുകൊണ്ടത് മോക്ഷ സാധനത്വാ. അതുകൊണ്ട് ഇവിടെയൊക്കെ സ്തുതിച്ചിട്ടുണ്ടോ? അതൊക്കെ ജ്ഞാനത്തെ സ്തുതിക്കുന്നതാണ്, ബ്രഹ്മചര്യത്തെ സ്തുതിക്കുന്നതല്ല. ഇത് കേജിത് എന്ന് പറഞ്ഞാലോ ഭാഷകാരനത് സമ്മതമുള്ള കാര്യമില്ല. എന്നാ എന്തുകൊണ്ട് സ്ത്രീയാദി ബാഹ്യ വിഷയ കൃഷ്ണ അപഹൃത ചിത്താനാം പ്രത്യേകാത്മ വിവേക വിജ്ഞാന അനുപത്തേഹേ? വീട്ടിലിരുന്ന് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടിരിക്കുന്നു അതിനോടൊക്കെ? ബാഹ്യ വിഷയ കൃഷ്ണ അപഹൃത ചിത്താനാം, ആ വിഷയങ്ങൾ മനസ്സിന് അപഹരിച്ചിരിക്കുന്നതുകൊണ്ട് അതൊന്നും വിടാൻ വയ്യ. അതിനോട് അത്യധികമായ ആസക്തിയുണ്ട്, കാമുണ്ട്. അതുകൊണ്ടാണ് അവിടെ പിടിച്ച് തൂങ്ങിയിരിക്കുന്നത്. അവർക്ക് പ്രത്യേകാത്മ വിവേക വിജ്ഞാന അനുഭവത്തെ, അവർക്കൊരിക്കലും പ്രത്യേകാത്മ വിവേക വിജ്ഞാനം ഉണ്ടാകത്തെ. ഭാഷകാരന് നിർബന്ധമുള്ള കാര്യം അത് ഉണ്ടാകണമെങ്കിലോ അത് വിടണം. അതുകൊണ്ട് ബ്രഹ്മചര്യത്തെ, ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഗാർഹസ്ഥ്യമുണ്ട്, അതിനെ സ്തുതിക്കുകയാണ്. ബ്രഹ്മചര്യം കൂടിയേ തീരു എന്ന് നിർബന്ധിക്കുകയാണ്. ഇത് ഭാഷ്യകാരന്റെ പക്ഷമാണ്. പരാജി ഖാനിപത്തിന് സ്വയം ഭൂതത്മാരാം ഭക്ഷ്യദിനാന്തരാ അതിനെ ബഹിർമുഖമായി സൃഷ്ടിച്ചു, അതുകൊണ്ട് അന്തരാത്മാവിനെ അറിയുന്നില്ല ഇത്യാദി ശ്രുതി സ്മൃതി ശതേഭ്യ എത്രയോ ഭാഗത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. ജ്ഞാനസഹകാരി കാരണം സ്ത്രീയാദി വിഷയ കൃഷ്ണ നിവൃത്തി സാധനം വിധാതമ്യമേവേദി വിദ്യവസ്തുതി. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ സഹകാരി കാരണമായിരിക്കുന്ന സ്ത്രീയാദി വിഷയ കൃഷ്ണ നിവൃത്തി, സ്ത്രീ മാത്രമല്ല മറ്റുള്ള എല്ലാ വിഷയങ്ങളും ആ വിഷയതൃഷ്ണ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഗ്രഹിക്കുന്ന വിഷയങ്ങളോടുള്ള തൃഷ്ണ നിവൃത്തി സാധനം ബ്രഹ്മചര്യം, അതാണ് ഇവിടെ വിധിക്കുന്നത്. അതുകൊണ്ട് അതിനെയാണ് സ്തുതിക്കുന്നത്, ജ്ഞാനത്തെ അല്ല. അതുകൊണ്ട് ബ്രഹ്മചര്യം അതായത് സന്യാസം കൂടിയ തീരു എന്നാണ് ഭാഷ്യകാരന്റെ പക്ഷം. യജ്ഞാദി വിസ്തൃതം ബ്രഹ്മചര്യം ഇതി യജ്ഞാദീനാം പുരുഷാർത്ഥ സാധനത്വം കിംവിധി പറയുന്നു. യജ്ഞമാണ് ബ്രഹ്മചര്യം എന്നും മറ്റും പറഞ്ഞല്ലോ. ഇഷ്ടമാണ് ബ്രഹ്മചര്യം എന്ന് പറയും. ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ഇതെല്ലാം. അപ്പോ യജ്ഞാദികളും പുരുഷാർത്ഥ സാധനമാണെന്ന് വരുമല്ലോ. പുരുഷാർത്ഥ സാധനത്വം കിംവിധി പറയും, സത്യം കിംവിധി ശരിയാണ്. യജ്ഞാദികളും പുരുഷാർത്ഥ സാധനമാണ്. പക്ഷേ അദ്ദേഹ ബ്രഹ്മലോകം പ്രതി യജ്ഞാദീന സാധനത്വം അഭിപ്രായത്തി യജ്ഞാദി ഒരു ബ്രഹ്മചര്യ സ്ത്രീയതേ പറയുന്നു. പക്ഷേ ഈ ബ്രഹ്മലോകത്തിന് യജ്ഞാദികൾ കാരണമെന്ന് പറഞ്ഞല്ല അതിനെ സ്തുതിക്കുന്നത്. യജ്ഞാദികൾ പുരുഷാർത്ഥ സാധനമാണ്. പക്ഷേ ഇവിടെ പറയുന്ന ബ്രഹ്മലോകം യജ്ഞാദികൾ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ടല്ല യജ്ഞാദികൾ ബ്രഹ്മചര്യ സ്ത്രീയതേ കിന്തീത്തേഷാം പ്രസിദ്ധം പുരുഷാർത്ഥ സാധനത്വം അപേക്ഷിച്ചു. യജ്ഞാദികൾക്ക് അതിൻ്റെതായ പുരുഷാർത്ഥങ്ങളും അതിനെ അപേക്ഷിച്ചിട്ട് പറയുകയാണ് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത് ബ്രഹ്മചര്യത്തിലൂടെ പ്രാപിക്കുന്ന ബ്രഹ്മലോകം എന്ന് പറഞ്ഞ് അതിനെ സ്തുതിക്കുകയാണ്. യജ്ഞാദികൾ കൊണ്ട് നേടുന്ന സ്വർഗത്തേക്കാൾ വലുതാണ് ബ്രഹ്മചര്യമാകുന്ന സാധനത്തിലൂടെ നേടുന്ന ബ്രഹ്മലോകം എന്നിങ്ങനെ സ്തുതിക്കുകയാണ്. അല്ലാതെ യജ്ഞത്തിന്റെ ഫലത്തെ സ്തുതിക്കുകയല്ല. യഥാ ഇന്ദ്രാദി ധീ രാജ അതായത് ഇന്ദ്രാദീനാം വ്യാപാര തത്രയുവരാജ്ഞ. ഇങ്ങനെയാണ് രാജാവിനെ ഇന്ദ്രനെന്ന് സ്തുതിക്കുമ്പോൾ രാജാവ് ദേവേന്ദ്രനാണെന്നോ ഇന്ദ്രന്റെ കർമ്മങ്ങളെല്ലാം രാജാവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഇന്ദ്രാദീനാം വ്യാപാര തത്രയുവരാജ്ഞ അങ്ങനെയല്ല. ഇന്ദ്രന്റെ പ്രവൃത്തി അത് ചെയ്യുന്നവനാണ് രാജാവ് എന്നുള്ള അർത്ഥത്തിലല്ല. അതുപോലെ ഇവിടെ യജ്ഞത്തിൽ നിന്നും പുരുഷാർത്ഥവും അത് സ്വർഗം. അതുകൊണ്ടല്ല യജ്ഞത്തിലൂടെ ബ്രഹ്മചര്യത്തെ സ്ഥിതി. യജ്ഞത്തിലൂടെ പ്രാപിക്കാൻ കഴിയാത്ത പുരുഷാർത്ഥം ബ്രഹ്മലോകം, അതിന് ഉപാസനയിലൂടെ ഉപാസന ഇന്നത്തെ ബ്രഹ്മചര്യ സഹിതമായ ഉപാസനയിലൂടെ പ്രാപിക്കാം എന്ന് കരുതിയാണ് ഇവിടെ സ്തുതിക്കുന്നത്. അത് ചോദിക്കുന്നത് ഇതിന്റെ ഫലത്തെ കുറിച്ചാണ്. ഈ പറയുന്നുണ്ടല്ലോ ബ്രഹ്മലോകം അവിടെ മദീയം തരഹ ആനന്ദത്തെ ഉണ്ടാക്കുന്ന ഒരു തരത്ത് അവിടെ അശ്വത്ഥം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എന്താണ്, പാർത്ഥിവമാണോ ഈ ഭൂമി കാണുന്നത് പോലെയാണോ? അപ്പോൾ തരസ് എന്ന് പറയുമ്പോൾ വെള്ളമാണോ, ലാപ്യമാണോ, ജലമയമാണോ അവിടുത്തെ തരസ്? അതോ ഇതൊക്കെ മനോമയമാണോ? ശരിക്കും നമുക്ക് അവിടെ നടക്കാമോ? അവിടെ ആ തരത്തിൽ ഇറങ്ങി ആ വെള്ളം കുടിക്കാമോ? ഇതൊക്കെ സാധാരണ സംശയം ഉണ്ടാവുന്നുണ്ടോ? അതിന് സമാധാനമാണ് അടുത്ത് പറയുന്നത്.